2021 ഫെബ്രുവരി 18 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ഗുരുവിനെ ചുറ്റിത്തിരിഞ്ഞ ഉപഗ്രഹം. നടരാജഗുരുവിന്റെ 126th ജന്മദിനത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എഴുതുന്നു. മദ്രാസ് സർവകലാശാലയിലെ LT പരീക്ഷയുടെ ഫലം അച്ചടിച്ചുവന്ന പത്രവുമായി നടരാജൻ വീട്ടിലേക്ക് ഓടിയെത്തി. അപ്പോൾ വീടിന്റെ ഉമ്മറത്ത് ചാരുകസേരയിൽ ഗുരുദേവൻ ഇരിക്കുന്നു. തൊട്ടപ്പുറത്ത് പിതാവായ ഡോക്ടർ പി പൽപു നിൽക്കുന്നു. ഗുരുദേവന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കാനായി തന്റെ എല്ലാ മക്കളെയും സമർപ്പിക്കുമെന്ന് ഡോക്ടർ പൽപു മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ ചോദിച്ചു, ഇനിയെങ്കിലും ഒരു മകനെ നമുക്ക് തന്നുകൂടെ? ഡോക്ടർ പൽപുവിന്റെ മറുപടി ഇങ്ങനെ: ദാ നിൽക്കുന്നു, കൊണ്ടുപോയിക്കോളൂ. അവിടെ നിന്നാണ് നടരാജൻ നടരാജഗുരുവായി മാറിത്തുടങ്ങിയത്. ഏറെ വൈകാതെ ഗുരു വിശ്രമിച്ചിരുന്ന വടക്കൻപറവൂരിലെത്തി നടരാജഗുരു ഗുരുദേവന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയായിരുന്നു. ഏറ്റവും ചൈതന്യമുള്ള ഗുരുദേവന്റെ ജീവചരിത്രങ്ങളിലൊന്നാണ് നടരാജഗുരു എഴുതിയ ദ വേർഡ് ഓഫ് ഗുരു. ആദ്യമായി കടൽ കടന്നുപോയ ഗുരുദേവന്റെ ജീവചരിത്ര ഗ്രന്ഥം ഇതായിരിക്കാം. ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം ദ വേ ഓഫ് ഗുരു എന്ന പേരിൽ ജനീവയിലെ ഒരു മാസികയിൽ അച്ചടിച്ചു വന്നു. ഇത് വായിച്ച ശേഷമാണ് റൊമാങ് റോളണ്ട് ഗുരുദേവനെ ജ്ഞാനിയായ കർമ്മയോഗിയെന്ന് വിശേഷിപ്പിച്ചത്. നടരാജഗുരു സന്ദർശിച്ച വിദേശ രാജ്യങ്ങളിൽ നടത്തിയ പ്രഭാഷണങ്ങളുടെയെല്ലാം അന്തർധാര ഗുരുദേവ ദർശനമായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്തിന്റെ കവാടത്തിന് മുന്നിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന ഗുരുവചനം രേഖപ്പെടുത്തുന്നതിനു പിന്നിലും ഗുരുദേവ ദർശനത്തിന് നടരാജഗുരു തുടക്കമിട്ട ആഗോള പ്രചാരണം ഒരു ഘടകമായി. ഗുരുദർശനത്തെ ശാസ്ത്രവുമായി സമന്വയിപ്പിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്ക് തുടക്കമിട്ടതും ഒരുപക്ഷെ നടരാജഗുരുവായിരിക്കാം. ഒരിക്കൽ നടരാജഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഞാൻ എത്രയോ ലോകപര്യടനം നടത്തി, അനേകം ശാസ്ത്രജ്ഞരെ കണ്ടു, പക്ഷേ നാരായണ ഗുരുവിനോളം സൂക്ഷ്മതയോടും സ്വച്ഛതയോടും സത്യം ദർശിച്ച് അവതരിപ്പിക്കാൻ ലോകത്തിലെ ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല. അവിചാരിതമായാണ് നടരാജഗുരു ഗുരുദേവന്റെ പ്രധാന ശിഷ്യരിൽ ഒരാളായ ബോധാനന്ദ സ്വാമിയുടെ നീലഗിരിയിലെ ആശ്രമത്തിലെത്തുന്നത്. അവിടെ വെച്ചാണ് ഗുരുദർശനം ആഴത്തിൽ പഠിപ്പിക്കാനുള്ള ഗുരുകുലം എന്ന ആശയം നടരാജഗുരുവിന്റെ മനസ്സിൽ കൂടുതൽ ശക്തിപ്പെടുന്നത്. വൈകാതെ നീലഗിരിക്കുന്നിൽ ഗുരുകുലം ആരംഭിച്ചു. ഇതിനിടയിൽ വർക്കലയിലെത്തി ഗുരുവിനൊപ്പം തങ്ങി. ഗുരുവിന്റെ നിർദ്ദേശ പ്രകാരം ഉപരിപഠനത്തിനായി വീണ്ടും യൂറോപ്പിലേക്ക് പോയി. അവിടെ നിന്നും മടങ്ങിയെത്തി നീലഗിരിക്ക് പുറമെ മറ്റ് പലയിടങ്ങളിലും ഗുരുകുലങ്ങൾ സ്ഥാപിച്ചു. ഇങ്ങനെ ഗുരുവിനെ ചുറ്റിത്തിരിയുന്ന ഒരു ഉപഗ്രഹമായിരുന്നു നടരാജഗുരു. ഗുരുവായിരുന്നു നടരാജഗുരുവിന്റെ ഊർജവും ചൈതന്യവും. ഡോക്ടർ പൽപുവും കുടുംബവും ഒരിക്കൽ ഗുരുദേവനെ സന്ദർശിക്കാൻ പോയി. അന്ന് നടരാജൻ തീരെ ചെറിയ കുട്ടിയായിരുന്നു. പൽപുവും മറ്റ് കുടുംബാംഗങ്ങളും ഗുരുദേവനെ സാഷ്ടാംഗം പ്രണമിച്ചു. പക്ഷേ നടരാജൻ പിന്തിരിഞ്ഞു നിന്നു. ആ നടരാജനാണ് പിന്നീട് ഗുരുവിൽ അലിഞ്ഞത്, ഗുരുദേവ ചൈതന്യം ഏറ്റുവാങ്ങി മറ്റുള്ളവരിലേക്ക് പകർന്നത്. നടരാജഗുരു ഏതെങ്കിലും മതവിശ്വാസത്തിന്റെയോ ആചാരക്രമത്തിന്റെയോ വക്താവായിരുന്നില്ല. അദ്ദേഹം പിറന്നിട്ട് ഇന്ന് 126 വർഷം തികയുന്നു. നടരാജഗുരുവിനെ പോലെ ഗുരുദേവ ദർശനം ലോകമാകെ പ്രചരിപ്പിക്കാൻ ഒരാളെ കാലം ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊരാൾ വൈകാതെയുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗുരുദേവ ദർശനം ലോകമാകെ ഹൃദയത്തിലേറ്റുന്ന കാലത്തിനായി കാത്തിരിക്കാം.